ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനുരാഗ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇസ്രായേലും പാലസ്തീനും തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് നമ്മൾ മോഡേൺ ഇസ്രായേലിൻ്റെ ചരിത്രം അല്ലെങ്കിൽ പാലസ്തീൻ്റെ ചരിത്രമായിരുന്നു പറഞ്ഞിരുന്നത്. പലപ്പോഴും നമ്മൾ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ചില ഗുണങ്ങളുമുണ്ട്, ചില പ്രശ്നങ്ങളുമുണ്ട്. കാരണം നമുക്ക് എപ്പോഴാണോ അത് നല്ലതാണെന്ന് തോന്നുന്നത് അവിടെ വെച്ച് നിർത്തുന്ന ആളുകളാണ് അധികവും. നമ്മൾ ചരിത്രത്തിലേക്ക് പോവുകയാണെങ്കിൽ BCE കാലഘട്ടത്തിൽ ജൂതന്മാർ അവിടെ ഉണ്ടായിരുന്നു, ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിലേക്കുള്ള കാലഘട്ടത്തിൽ പോവുകയാണെങ്കിൽ അവിടെ ആദിമ മനുഷ്യരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെയും മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് കുടിയേറി പാർത്ത മനുഷ്യന്മാരെ കാണാം. പിന്നെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഹോമോ സാപ്പിയൻസിൻ്റെ മുൻകാലത്തുള്ള ഹോമോ സ്പീഷ്യസിൽപ്പെട്ട മറ്റ് ജീവികളെ കാണാം. എന്തായാലും ഇത് ആരാണ് ഇതിൽ അവകാശവാദം ഉന്നയിക്കുന്നതെന്നുള്ള കാര്യം അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ചരിത്രത്തിലേക്ക് നമ്മൾ എത്രത്തോളം പോകുന്നു എന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഈ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തെക്കുറിച്ച് പലപ്പോഴും ആളുകൾ സംസാരിക്കുന്നത് കാണുമ്പോൾ അത് എത്ര എഡ്യൂക്കേഷണൽ കോണ്ടന്റ് ആവട്ടെ, അതിൻ്റെ അടിയിലൊക്കെ വലിയ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും നമ്മൾ ഗാസയിലാണോ നിൽക്കുന്നത്, കാരണം ബോംബ് ഇടുന്നില്ലെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ യുദ്ധങ്ങളും അതിൻ്റെ അടിയിൽ നടക്കുന്നുണ്ട്. മലയാളത്തിൽ ഈ അടുത്ത് കണ്ടിട്ടുള്ള എല്ലാ വീഡിയോയുടെ അടിയിലും അങ്ങനെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വിഷയത്തെ നമുക്ക് കുറച്ച് ലഘുവായിട്ട് സമീപിക്കാം. പക്ഷേ ഇതിൽ ഡാറ്റകളൊന്നും അത്രത്തോളം ഉണ്ട് എന്ന് അവകാശപ്പെടുന്നില്ല. കാരണം നമുക്ക് ഇയർ അല്ലെങ്കിൽ ഇവൻറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു തരുമോ എന്നുള്ള റിക്വസ്റ്റ് അധികമായിട്ട് വന്നതുകൊണ്ടാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ BCE എന്ന് പറയുന്ന കാലഘട്ടം ബിഫോർ കോമൺ ഇറ എന്ന് പറയും, അല്ലെങ്കിൽ ബിഫോർ ക്രൈസ്റ്റ് എന്നും പറയാറുണ്ട്. ഈ കാലഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഇന്നത്തെ പാലസ്തീൻ ഇസ്രായേൽ മേഖലകളിൽ ജൂതന്മാർ കൂടുതലായിട്ടുണ്ടായിരുന്നു. അവർ ആരാധന നടത്തിയിരുന്നത് ജെറുസലേം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ ജൂത മതവിശ്വാസികളുടെ ആരാധന അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെല്ലാം വന്നിരിക്കുന്നത് മറ്റ് ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുമെല്ലാമാണ്. നമ്മൾ പലപ്പോഴും ബാബിലോണിയൻ സംസ്കാരവുമായിട്ടെല്ലാം ഇതിന് സാമ്യതകൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എന്തായാലും ഇവർ വിശ്വാസവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്തെല്ലാം പലപ്പോഴും പല ഗോത്രങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുകൾ നടക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ജൂതന്മാരുമായിട്ടും, ജൂതന്മാർ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ജൂതമതവിശ്വാസികൾ എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഇവർ പലപ്പോഴും ഏറ്റുമുട്ടലുകൾ നടക്കുന്നു, നല്ല യുദ്ധങ്ങൾ നടക്കുന്നു, നല്ല അടിപിടി ഉണ്ടാവുന്നു. സ്വാഭാവികമാണ്, അന്നത്തെ മനുഷ്യൻ അത്രത്തോളം പുരോഗമിച്ചിട്ടില്ല. അങ്ങനെ ഗോത്രങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. റോമൻകാരുമായിട്ട് പലപ്പോഴും ഇവർ ഏറ്റുമുട്ടുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ എന്ന് തന്നെ പറയാം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ പാലസ്തീൻ എന്ന് പറയുന്ന മേഖല, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്ന് ജൂതന്മാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ചിതറിപ്പോവുകയാണ്. ഈ പോകുന്നതിന് മുമ്പ് തന്നെ, വളരെ മുമ്പുള്ള കാലഘട്ടത്തിൽ തന്നെ, ജെറുസലേമിൽ ഇവരുടെ വിശുദ്ധമായ പ്രദേശങ്ങളുണ്ടായിരുന്നു, അവരുടെ ആരാധനാ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ആ ആരാധനാ കേന്ദ്രങ്ങൾ പലപ്പോഴായിട്ട് തകർക്കപ്പെടുന്നുണ്ട്. അവർ വീണ്ടും ഉണ്ടാക്കുന്നുണ്ട്, വീണ്ടും തകർക്കുന്നുണ്ട്, വീണ്ടും ഉണ്ടാക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ ചിതറിപ്പോകുന്ന ജൂതന്മാരുടെ മനസ്സിൽ ഒരാഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഏതെങ്കിലും കാലഘട്ടങ്ങളിൽ തങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തണം, അവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം സ്ഥാപിക്കണം, തങ്ങളുടെ പഴയ ഭാഷയെ വീണ്ടെടുക്കണം, ഇങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ജൂതന്മാരിങ്ങനെ പോകുമ്പോൾ പല ആളുകളും നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്, നല്ല ജോലികൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ ആളുകൾക്കും മതപരമായ വിവേചനങ്ങൾ നേരിടേണ്ടി വരികയാണ്. കാരണം മിഡിൽ ഈസ്റ്റിൻ്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഉണ്ടായിരുന്ന ഈ മതം ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ന്യൂനപക്ഷമായിട്ട് മാറുന്നതാണ്. ആ ന്യൂനപക്ഷങ്ങൾ കേൾക്കേണ്ടി വരുന്ന എല്ലാ പീഡനങ്ങളും ഇവർ കേൾക്കേണ്ടി വരുന്നുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും നല്ല പീഡനങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഇവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുരുക്കം ചില സ്ഥലങ്ങൾ, ഇന്ത്യ പോലുള്ള ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമേ അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും കാലങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ സമയത്തെല്ലാം ഈ ജൂത കുടുംബങ്ങളിലെ അമ്മമാരും മുത്തശ്ശിമാരും എല്ലാം കുട്ടികളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന കഥ എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നിലനിന്നിരുന്ന മഹത്തായ ജൂതരാഷ്ട്രത്തെക്കുറിച്ചും ഇസ്രായേലിനെക്കുറിച്ചും എല്ലാമായിരുന്നു. ഏതെങ്കിലും നൂറ്റാണ്ടിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം, അവിടെ നമ്മുടെ രാജ്യം സ്ഥാപിക്കണം, ഇങ്ങനെയുള്ള കഥകളെല്ലാമാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കാലങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പണ്ട് കാലത്തെ ജൂതന്മാർ താമസിച്ചിരുന്ന സ്ഥലത്ത് പിന്നീട് ഒരുപാട് പേര് താമസിക്കുന്നുണ്ട്, ഒരുപാട് ഗോത്രങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഒരുപാട് ആചാരങ്ങൾ അവിടെ ഉണ്ടാവുന്നുണ്ട്. അവരുടെ ജൂതന്മാരുടെ വിശുദ്ധ കേന്ദ്രങ്ങളെല്ലാം തകർത്ത് മറ്റ് പല മതങ്ങളുടെ വിശുദ്ധ കേന്ദ്രങ്ങളും വരുന്നുണ്ട്. കാലങ്ങൾ മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് പുതിയ മതങ്ങളും ഉണ്ടാവുന്നുണ്ട്, പുതിയ വിശ്വാസങ്ങളും ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ജൂതന്മാർക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരന്തരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അവരിൽ പലരും നല്ല പണക്കാരായി മാറുന്നു. എന്തായാലും ജൂതന്മാർ ഇങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. നൂറ്റാണ്ടുകൾ കഴിയുന്നുണ്ട്. ഈ സമയത്ത് ഈ ഭാഗങ്ങളിൽ വളരെ വിരളിലെണ്ണാവുന്ന ജൂതന്മാരുണ്ട്, മറ്റ് പല വിഭാഗങ്ങളും താമസിക്കുന്നുണ്ട്. പല പല ഭരണകൂടങ്ങൾ അവിടെ വന്നുപോയി എന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു. അവിടെ അറബ് വംശജരാണ് കൂടുതലായിട്ടും താമസിക്കുന്നത്. ഇവർക്ക് ഈ പഴയ ജൂതന്മാർ ഇങ്ങനെ കരുതുന്നു കുറച്ച് കാലം കഴിയുമ്പോൾ അവരുടെ പുണ്യദേശത്തേക്ക് തിരിച്ചു വരണം, അവർ വേറെ ഒരു രാജ്യം സ്ഥാപിക്കും, അങ്ങനെയുള്ള കണക്ക് കൂട്ടലിലാണ് ഈ ജൂതന്മാർ ലോകത്തിൻ്റെ പല ഭാഗത്തും താമസിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യങ്ങളൊന്നും അറിയില്ല. അവർ സാധാരണ രീതിയിൽ തന്നെ താമസിക്കുന്നു. ഇത് വലിയൊരു മരുപ്രദേശം കൂടിയാണ്, മരുഭൂമി പോലുള്ള ഒരു സ്ഥലമാണ്. എന്നാൽ കാലങ്ങൾ കൊണ്ട് ജൂതന്മാരും എല്ലാം ആ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ ഒട്ടോമൻ സാമ്രാജ്യത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി ബ്രിട്ടീഷ് കോളനിയാക്കി ആ രാജ്യം മാറ്റപ്പെടുകയാണ്. ഇന്നത്തെ ഇസ്രായേൽ പാലസ്തീൻ മേഖലകളെല്ലാം ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ ജൂതന്മാർക്ക് കുഴപ്പമില്ലാത്ത സപ്പോർട്ട് കൊടുത്തതുകൊണ്ട് തന്നെ ജൂതന്മാർ ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഇസ്രായേലിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ഇസ്രായേലിലേക്ക് തിരിച്ചു വരുമ്പോൾ വെറുതെ അങ്ങ് കുടിയേറി പാർക്കല്ല, പലപ്പോഴും ഇവരുടെ കയ്യിൽ നല്ല പണമുണ്ട്, നല്ല സമ്പന്നരായ ആളുകളാണ്. ഇവരുടെ ഒരേ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പണം ഇറക്കുകയാണ്. അറബികളിൽ നിന്നും ഇവർ പണം കൊടുത്ത് കുറേ ലാൻഡ് മേടിക്കുന്നുണ്ട്. കുറേ സ്ഥലം മരുഭൂമി ആയതുകൊണ്ട് അവർ കുടിയേറി താമസിക്കുന്നുണ്ട്. അവർ കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എന്താണ് അവിടെ നടക്കുന്നത്? അവിടെ ജൂതന്മാർ കൂടുതലായിട്ട് വരുന്നു. നൂറ്റാണ്ടുകളായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അറബ് വംശജരാണ്. ഇവർ നോക്കുമ്പോൾ ജൂതന്മാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇവരെ കയ്യിൽ നിന്നും പണം കൊടുത്ത് ലാൻഡ് മേടിക്കുകയാണ്. എന്നാൽ അറബ് വംശജർ ഈ കാര്യമെല്ലാം തിരിച്ചറിഞ്ഞ് വന്നപ്പോഴേക്കും ജൂതന്മാർ വലിയൊരു സ്ഥലം തന്നെ സ്വന്തമാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്നത് ജൂതന്മാരുടെ കൂടെയാണ്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് നമുക്കറിയാം ഹിറ്റ്ലർ വലിയ രീതിയിലുള്ള വംശവെറിയെല്ലാം ജൂതന്മാർക്ക് നേരെ അഴിച്ചു വിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ജർമ്മനി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും പലായനം ചെയ്തുകൊണ്ട് ജൂതന്മാർ തങ്ങളുടെ ജൂതരാഷ്ട്രത്തിലേക്ക്, അവർ മനസ്സിൽ കരുതുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധം കഴിയുന്നതോടുകൂടി തങ്ങളുടെ രാജ്യത്തേക്ക് ബ്രിട്ടീഷുകാർ പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. എന്തായാലും ഇങ്ങനെ ബ്രിട്ടീഷുകാർ ഈ സ്ഥലം വിട്ട് പോകുന്നതിന് മുൻപ് ഈ സ്ഥലത്തിൻ്റെ ചെറിയ ഭാഗങ്ങളുടെ എല്ലാം പേര് പാലസ്തീൻ എന്നായിരുന്നു. നമ്മൾ പുരാതന ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, BCE കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, പലപ്പോഴും ജൂതന്മാരെ തോൽപ്പിച്ചിട്ടുള്ളവർ അവരെ കളിയാക്കിക്കൊണ്ട് ആ സ്ഥലത്തിന് പാലസ്തീൻ എന്ന് പറയുന്ന പേര് കൊടുക്കുമായിരുന്നു. ഒരു ഗോത്രവർഗത്തിൻ്റെ പേരായിരുന്നു ഈ പാലസ്തീൻ്റെ പേരായി പിന്നീട് പരിണമിക്കപ്പെട്ടത്. എന്തായാലും ബ്രിട്ടീഷുകാരിങ്ങനെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് ജൂതന്മാരുണ്ട്, അതുപോലെ ഒരുപാട് അറബ് വംശജരുമുണ്ട്. ഇതിൽ രണ്ടുപേർക്കും തുല്യമായി സ്ഥലം വീതിച്ച് പോവാം എന്ന് തന്നെയാണ് അവർ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം കാണാതെ അവർ യുണൈറ്റഡ് നേഷൻസിൻ്റെ തലയിൽ കാര്യം ഇട്ടുകൊണ്ട് പോവുകയാണ്. യുണൈറ്റഡ് നേഷൻസ് ഒരു പരിഹാരവുമായിട്ട് വരുന്നത് രണ്ട് രാജ്യങ്ങളായി ഭാഗിക്കാം. ഇതിലൊരു പ്രധാന ഭാഗം ഇസ്രായേലിന് കൊടുക്കാം, ഒരു പ്രധാന ഭാഗം പാലസ്തീനും കൊടുക്കാം. ഈ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഏകദേശം പെർസെൻറ്റേജിൽ തുല്യം തന്നെയാണ്. അതേസമയം ഈ ജെറുസലേം എന്ന് പറയുന്ന മേഖല രണ്ടു പേർക്കും പ്രധാനപ്പെട്ടതാണ്. അതുകൂടാതെ ക്രിസ്ത്യൻ വിഭാഗത്തിനും ജെറുസലേം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഇതൊരു ഇൻ്റർനാഷണൽ ടെറിട്ടറി ആക്കി വെക്കാം എന്നായിരുന്നു തീരുമാനത്തിലെത്തിയിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ തന്നെ ചെയ്യാം എന്ന് തീരുമാനത്തിലെത്തുന്നു. ഇസ്രായേൽ സമ്മതിക്കുന്നു, ഇസ്രായേൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. പക്ഷേ പാലസ്തീൻ ഇത് അംഗീകരിക്കുന്നില്ല. പിന്നീട് ഇസ്രായേലുമായിട്ട് അറബ് രാജ്യങ്ങൾ യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജയിക്കുന്നു. ഇസ്രായേൽ ജയിച്ചത് കൊണ്ട് കുറച്ചധികം മേഖലകൾ കൂടെ അവർ പിടിച്ചെടുക്കുന്നു. യുദ്ധത്തിൽ ജയിച്ചാൽ ഒരു രാജ്യം മറ്റ് രാജ്യങ്ങളുടെ മേഖല പിടിച്ചെടുക്കാറുണ്ട്. ഇങ്ങനെ പിടിച്ചെടുക്കുന്നു. എന്നാൽ പാലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവർ നൂറ്റാണ്ടുകളായിട്ട് അവിടെ താമസിച്ച് വരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭൂമിയാണ്. ഇസ്രായേൽ വന്ന് വില കൊടുത്ത് വാങ്ങിയതാണെങ്കിലും അവർ മെല്ലെ മെല്ലെ കയറിയതാണെങ്കിലും അത് ഞങ്ങൾക്ക് വേണം എന്നാണ് പാലസ്തീൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ മുഴുവൻ മേഖലയും ഞങ്ങളുടേതാണെന്ന് പാലസ്തീൻ ഉറപ്പിച്ച് പറയുന്നു. അതിലെ കുറച്ച് ജനങ്ങളെങ്കിലും ഉറപ്പിച്ച് പറയുന്നു. അവരുടെ പ്രധാന നേതൃത്വമെല്ലാം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ സ്ഥലമാണ്, ഞങ്ങൾ പുരാതന കാലം തൊട്ട് BCE കാലഘട്ടം തൊട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്, ഞങ്ങളുടെ പുണ്യദേശമാണ്, ഞങ്ങൾക്ക് വേറെ പോകാൻ സ്ഥലമില്ല, അതുകൊണ്ട് ഞങ്ങളിത് വിട്ടുതരില്ല. ഇതാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. അതായത് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ പഴയ കാര്യങ്ങൾ BCE കാലഘട്ടത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലിട്ടുകൊണ്ട് അവരുടെ പുണ്യദേശത്തേക്ക് കാലങ്ങളുടെ പരിശ്രമം കൊണ്ട് അവർ തിരിച്ചെത്തുകയാണ്. ഇതേ സമയം ഈ കാര്യം അറിയാതെ അറബ് വംശജർ ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ വേറെ വേറെ തലമുറകൾ വന്നു കഴിഞ്ഞു. എന്നാൽ പിന്നെയും നിരന്തരമായ യുദ്ധങ്ങൾ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും പല വാർത്തകളും പുറത്തു വരാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ അടച്ചുമൂടപ്പെടുന്നുമുണ്ട്. രണ്ട് രാജ്യങ്ങളും നിരന്തരമായ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും വാസ്തവത്തിൽ രണ്ടു കൂട്ടരും പരസ്പരമായ ഒരു ധാരണയിലെത്തിയിട്ട് സംസാരിച്ച് പരിഹാരം കണ്ടാൽ ഇത് വലിയ കുഴപ്പമില്ലാതെ പോകുന്നതാണ്. പിന്നെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ജെറുസലേം എന്ന് പറയുന്ന മേഖല രണ്ടു കൂട്ടർക്കും അല്ലെങ്കിൽ മൂന്ന് കൂട്ടർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട മേഖലയായതുകൊണ്ട് സംയമനത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല എങ്കിൽ വലിയ പ്രശ്നങ്ങൾക്ക് അത് വഴിവെക്കുന്നതാണ്. പ്രധാനമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മതത്തിൻ്റെ ഒരു എലമെൻ്റ് കൂടി ഇതിലുണ്ട്. പുണ്യദേശമായിട്ട് മുസ്ലിങ്ങൾ കാണുന്ന ഒരു സ്ഥലമാണ് അൽ അക്സ എന്ന് പറയുന്ന അവിടെയുള്ള ഒരു പള്ളി. അതുപോലെ ജൂതന്മാരും വളരെ പുണ്യമായി കരുതപ്പെടുന്ന സ്ഥലമാണ് ജെറുസലേം എന്ന് പറയുന്നത്. മതങ്ങൾ കൂടെ ഇതിൽ ഇൻ്റർഫിയർ ചെയ്യുന്നത് കൊണ്ട് അതിന് വെറും ഭൂമിയുടെ വിലയല്ല ഉള്ളത്, അതിന് വിശ്വാസത്തിൻ്റെ മാനങ്ങൾ കൂടെ വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നം ഇത്രത്തോളം വഷളാവാനുള്ള ഒരു കാര്യം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ വിഷയത്തെക്കുറിച്ച് ആര് എന്ത് സംസാരിച്ചാലും അതിൻ്റെ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്തുമെല്ലാം പലപ്പോഴും അതിവൈകാരികമായി സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നത്. മതം എന്ന് പറയുന്നത് അത്രത്തോളം വൈകാരികമായൊരു വിഷയമായി കണക്കാക്കുന്ന ആളുകൾ നമുക്കിടയിൽ വളരെ അധികം തന്നെയാണ് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. നമ്മൾ ഇതേ കാര്യം ഇന്ത്യൻ സാഹചര്യത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണ്. ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചു, 200 വർഷത്തോളം ഭരിച്ചു, അതിനു മുൻപ് പല ആളുകളും ഭരിച്ചിരുന്നു. എന്നാൽ ഈ ഭരണമെല്ലാം കഴിഞ്ഞ ശേഷം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുന്ന സമയത്ത് പ്രബലമായ മതവിഭാഗങ്ങളുണ്ട്. ഇന്ത്യൻ ഒറിജിനേറ്റഡ് റിലീജിയൻസ് ഉണ്ട്, അല്ലാതെ മറ്റ് മതവിഭാഗങ്ങളും ഉണ്ട്. ഈ മതവിഭാഗങ്ങൾ പരസ്പരം പോരടിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ വ്യത്യസ്തമായ രാഷ്ട്രങ്ങളാക്കി മാറ്റിയിട്ടുമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയുകയാണ്, പണ്ട് BCE കാലഘട്ടം നോക്കുകയാണെങ്കിൽ ഈ ഭൂമിയെല്ലാം ഇന്ന കൂട്ടർക്ക് അവകാശപ്പെട്ടതാണ്, മറ്റുള്ള മതവിഭാഗങ്ങളെല്ലാം ഇന്ന സ്ഥലത്തു നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ അതിൽ ലോജിക്ക് ഉണ്ടാവില്ല. കാരണം BCE കാലഘട്ടമൊക്കെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കറൻറ്റ് സിറ്റുവേഷനെ താരതമ്യപ്പെടുത്തി ഇത് ആർക്ക് അവകാശപ്പെട്ടതാണെന്ന് പൂർണ്ണമായിട്ടും പറയാനൊന്നും പറ്റില്ല. റോഹിംഗ്യൻ മുസ്ലിംസിനെ പറ്റി മ്യാൻമർ പറയുന്നത് ഇവർ ഇങ്ങോട്ട് കുടിയേറി വന്നതാണ്, ഇവർ ഈ രാജ്യത്തുള്ളവരല്ല. നൂറ്റാണ്ടുകളുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇവർ ഈ രാജ്യത്തുള്ളവരല്ല, ഇവർ പണ്ട് കുടിയേറി വന്നവരാണ്, അതുകൊണ്ട് ഇവരെ പുറത്താക്കണം എന്നാണ് പറയുന്നത്. പലപ്പോഴും ഇത് പറയുമ്പോൾ രണ്ട് വാദങ്ങളും കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ രാജ്യത്തേക്ക് കുടിയേറി വന്നവരെ പുറത്താക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണെന്ന് ഈ പാലസ്തീൻ ഇഷ്യൂവിൽ പറയുന്ന ആളുകൾ, പാലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ പറയുന്ന ആളുകൾ തന്നെ റോഹിംഗ്യൻ മുസ്ലിംസിൻ്റെ കാര്യം പറയുമ്പോൾ അത് തിരിച്ചു പറയുന്നു. അതുപോലെ നമ്മൾ ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് ഇതൊന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് പല കാലങ്ങളിലായിട്ട് പല മതസ്ഥരും വന്നിട്ടുണ്ട്, പല വിശ്വാസമുള്ള ആളുകളും വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇന്ത്യൻ ഒറിജിനേറ്റഡ് മതങ്ങൾ മാത്രം മതി എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് എത്രത്തോളം മണ്ടത്തരായിരിക്കും, അത് നമ്മളെ അതിന് എന്തെങ്കിലും അനുവദിച്ചു കൊടുക്കുന്നതാണോ? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? അതായത് നമ്മൾ ചിന്തിക്കേണ്ടത് പണ്ട് കാലത്തുള്ള ചരിത്രങ്ങളും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് കറൻറ്റ് സിറ്റുവേഷനെ വിലയിരുത്താൻ നമുക്ക് ചിലപ്പോൾ എല്ലാം പറ്റിയേക്കാമെങ്കിലും അതൊരു പൂർണ്ണമായ സൊല്യൂഷനായിട്ട് എടുക്കണം എന്ന് പറയുന്നത് മണ്ടത്തരം തന്നെയാണ്. നമ്മളെ വീടിനെക്കുറിച്ച് തന്നെ നമ്മളിപ്പോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ, നമ്മുടെ വീട് പണ്ട് ഈ സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ ആയിരിക്കും താമസിച്ചിട്ടുണ്ടാവുക, പിന്നെ നാളെ ആരെങ്കിലുമൊക്കെ താമസിക്കും, അടുത്ത നൂറ്റാണ്ടിൽ ആരെങ്കിലുമൊക്കെ താമസിക്കും. അങ്ങനെയൊക്കെയാണ് ലോകം ഇവോൾവ് ചെയ്ത് വരിക. പക്ഷേ നമ്മൾ ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ പരസ്പരം പോരാടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒന്നിച്ച് എല്ലാവർക്കും ജീവിക്കാൻ പറ്റും. കാരണം ഈ പാലസ്തീനിൽ തന്നെ മറ്റ് മതവിഭാഗങ്ങളും ഉണ്ട്, അതിൽ എക്സ്ട്രീമായിട്ടുള്ള കുറച്ച് ആളുകൾ ഉണ്ടാകും, അവരായിരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലെ ഇസ്രായേലിലും മറ്റ് പല വിഭാഗങ്ങളും ഉണ്ട്, 20% മറ്റ് മതസ്ഥരുണ്ട്, 80% ജൂതന്മാരാണുള്ളത്. അവിടെ തന്നെ മറ്റ് പല വിശ്വാസങ്ങളും പേർന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് ഈ പാലസ്തീനികൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രതിഷേധിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ പാലസ്തീൻ ഇസ്രായേലിനോട് പടവെട്ടുന്നതിനെ പ്രതിഷേധിക്കുന്ന ആളുകൾ പാലസ്തീനിലുണ്ട്. ഇവിടെ മനുഷ്യന്മാർ ആഗ്രഹിക്കുന്നത് സമാധാനം മാത്രമാണ്. നമ്മുടെ നാട്ടിൽ പോലും ഈ വിഷയത്തിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് ഓർത്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് വളരെ ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും പറഞ്ഞു വന്നത്, രണ്ട് വ്യത്യസ്ത വിശ്വാസങ്ങൾ പേർന്ന, രണ്ട് വ്യത്യസ്ത ആശയങ്ങൾ പേർന്ന ആളുകൾക്ക് രണ്ട് കാരണങ്ങളുണ്ട് ഈ ഒരു കാര്യത്തിനെ ന്യായീകരിക്കാൻ. നമ്മളൊരു വശം മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും, അല്ലെങ്കിൽ ചില ഒരു നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന വശത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. അറബിക് വംശജരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു ന്യായീകരണം ഈ വിഷയത്തിലുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു അവകാശവാദമുണ്ട്. അതുപോലെ ജൂതമത വിശ്വാസികൾക്ക് അവരുടേതായ ഒരു അവകാശവാദം ഈ പ്രദേശത്തിൻ്റെ പേരിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രണ്ട് പേരും അവകാശവാദം ഉന്നയിക്കുന്ന ഒരു വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നത്. അതായത് രണ്ടുപേരും സംയമനത്തോടെ കുഴപ്പമില്ല, നിങ്ങൾ കുറച്ച് അവിടെ താമസിച്ചോളൂ, ഞങ്ങൾ കുറച്ച് ഇവിടെ താമസിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ക്ലീനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം ഇല്ലാതാവുന്നതാണ്. പക്ഷേ റിയാലിറ്റിയിലേക്ക് എത്രത്തോളം വരും എന്ന കാര്യം സംശയം തന്നെയാണ്. പലപ്പോഴും ഇത്തരം സംഘർഷങ്ങളെല്ലാം ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നു കൊണ്ടും പല ആളുകളും മുതലെടുക്കുന്നുണ്ട്. ഇത് മറ്റ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇങ്ങനെ അണയാതെ നിന്നുകൊണ്ടേ ഇരിക്കുന്നത്. എന്തായാലും ഞാൻ കുറേ വർഷങ്ങളും കുറേ ഡാറ്റകളും കുറേ പേരുകളും കുറേ യുദ്ധങ്ങളുടെ ചരിത്രങ്ങളും എല്ലാം വിശദീകരിക്കാതെ വളരെ പെട്ടെന്നൊരു കഥ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഡാറ്റ വേണ്ടവരോട് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം നിർബന്ധമായിട്ടും കമൻറ്റായിട്ട് എഴുതണം. നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്നത് പോലെയല്ല ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്തതിൻ്റെ കമൻറ്റ് ബോക്സ് കണ്ടപ്പോൾ എന്തൊരു സംശയങ്ങൾ ആളുകൾക്ക് നിലനിൽക്കുന്നതെന്ന് തോന്നിയതുകൊണ്ട് വളരെ പെട്ടെന്നൊന്ന് സാധാരണ രീതിയിലൊന്ന് പറഞ്ഞു വെച്ചതാണ്. എന്തായാലും യുദ്ധങ്ങൾ ഒന്നിനും ഒരു പരിഹാരമല്ല. ലോകത്തിൽ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ. ഇതിൻ്റെ പല സമയങ്ങളിലും ഞാൻ ഇടയ്ക്ക് ചിരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇത്രയും ട്രാജിക് ആയിട്ടുള്ള ഒരു ഇവൻറ്റിനെ പറ്റി ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ അവരുടെ ബുദ്ധിമോശത്തിനെ കുറിച്ച് ആലോചിച്ച് പലപ്പോഴും ചിരിച്ചു പോയതാണ്, അല്ലാതെ ഇങ്ങനൊരു ഇവൻറ്റിനെ കുറിച്ച് ഓർത്ത് ചിരിച്ചു പോയതല്ല എന്ന് മാത്രം മനസ്സിലാക്കുക. നമുക്ക് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.